ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറുകഥ വായിക്കുകയാണ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്താണെന്നറിയോ? ചെറുകഥയാണ്, സാറ ജോസഫിൻ്റെ ചെറുകഥയാണ്. അപ്പോൾ കഥ വായിച്ചപ്പോഴേ, വായിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വല്ലാത്തൊരു സാമൂഹിക പ്രസക്തി ആ കഥയ്ക്ക് തോന്നിയത്. അപ്പം ടൈറ്റിൽ കണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാനിത് വായിച്ചത് കേട്ടോ. പക്ഷേ വായിച്ചു വന്നപ്പോൾ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഓർക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്തെ ഒരുപാട് പേരോട് ഗുഡ് നൈറ്റ് പറയും, സ്നേഹത്തിൽ പറയും, പരിഭവത്തിൽ പറയും. പക്ഷേ ഇവിടെ എന്താണ്? അപ്പോൾ ഒരുപാട് ആമുഖങ്ങളൊന്നും വേണ്ട, നേരെ കഥയിലേക്ക് വരാം. ഗുഡ് നൈറ്റ്, സാറാ ജോസഫിൻ്റെ കഥ, ഗുഡ് നൈറ്റ്. എന്തൊരു കൊതുവാണ്, തല്ലി കൊന്നിട്ട് കൈ അഴിക്കുന്നു. എന്തൊരു ഇപ്പം ഇങ്ങനെ തല്ലി കൊല്ല, 100 എണ്ണത്തിനെ കൊന്ന് കൈയടിക്കുമ്പോൾ 200 എണ്ണ വരണേ. ചന്ദ്രൻ ഒറ്റയടിക്ക് 2 കൊതുകിനെ കൊന്നു. ഒരു പെട്ടി ആമത്തിരി മേടിക്കാൻ പറഞ്ഞ കൂട്ടാക്കില്ല. പാതിരയരെ മൂട്ടിലേറ്റ് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കണ കാര്യമുണ്ടോ? ജയന്തിക്ക് ഉറക്കപ്പിച്ചാണ്, അതിൻ്റെ ദേഷ്യമാണ്. അവൾ തിരിഞ്ഞു കിടന്ന് 2 കൈകൊണ്ടും തല മാന്തി പറിച്ചു. ചതഞ്ഞ മുല്ലപ്പൂവിൻ്റെയും പേരൻ്റെയും മണം വലിയ ഒച്ചയോടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റി ചന്ദ്രൻ. ഹാമത്തിരിയാ, അവൻ ഉറക്കെ ചിരിച്ചു. അല്ല, ഗുഡ് നൈറ്റ്. ജയന്തി മലർന്നു കിടന്നു. കണ്ണൻ്റെ കാൽ അവളുടെ ഇടയിൽ പെട്ടു. കണ്ണൻ നിലവിളിച്ചു. ചന്ദ്രൻ ഒറ്റയടിക്ക് 3 കൊതുകുകളെ കൊന്നു. പിശാചിക്കള് ഉള്ള ചോര മുഴുവൻ കുടിക്കണു, ഇതാ കണ്ട. ചന്ദ്രൻ കൊതുകിനെ കൊന്ന കൈ മലർത്തി കാണിച്ചു ചോര. ഈ ചെക്കനെങ്ങനെ പൊതപ്പിക്കാനും കൂട്ടാക്കില്ല. ജയന്തി കണ്ണനെ ഉരുട്ടി അടുത്തേക്ക് ചേർത്തു. അവനെ ആകെ പൊതിഞ്ഞു കിടന്നു. കണ്ണനെ പുതപ്പിച്ചിട്ട് കാര്യമില്ല. പുതപ്പിനുള്ളിൽ തിക്കും തിരക്കും ഉണ്ടാക്കി കൈയും കാലും പുറത്തേക്ക് എറിഞ്ഞ് മലർന്നു കിടക്കാനാണ് കണ്ണനിഷ്ടം. ആരും കെട്ടിപ്പിടിക്കുന്നത് കണ്ണനിഷ്ടമല്ല. ജയന്തി പക്ഷേ അവനെ ബലമായി കെട്ടിപ്പിടിക്കും. കുറെ ഞെരിഞ്ഞു പിരിഞ്ഞിട്ട് ഒടുവിൽ ഉറക്കത്തിൽ കണ്ണൻ കീഴടങ്ങും. ജയന്തി അവളുടെ കൈകൾക്കും കാലുകൾക്കും ഇടയിലേക്ക് അവനെ ഒതുക്കും. കിട്ടിയതൊക്കെ വാരി അവനെ പുതപ്പിക്കും. ജയന്തി പുതയ്ക്കുകയുമില്ല. ജയന്തിയുടെ കൈയും കാലും വയറും കഴുത്തും മുഖവും തിന്നാൽ പോരെ കൊതുകുകൾക്ക്? കണ്ണൻ്റെ കവിളത്ത് വന്നിരിക്കണോ? അവൻ്റെ മുഖത്തേക്ക് മൂളി വന്ന ഒരു കൊതുകിനെ ചന്ദ്രൻ അടിച്ചു കൊന്നു. ഒച്ച കേട്ട് കണ്ണൻ ഞെട്ടി. ഇതൊരു സ്വൈരക്കേടായി, ജയന്തി ചാടി എണീറ്റു. പാഞ്ഞുപോയ ഒരു വെളിച്ചത്തിൽ അവർക്കു ചുറ്റും മൂളിപ്പറക്കുന്ന കൊതുകുകളുടെ എണ്ണം കണ്ട് ജയന്തി ശരിക്കും പകച്ചു. അവൾക്ക് ദേഷ്യവും വന്നു. ചന്ദ്രനേക്കാൾ ഊക്കോടെ അവൾ കൊതുകിനെ കൊല്ലാൻ തുടങ്ങി. ചന്ദ്രൻ പറഞ്ഞു, നാളെ കുറച്ച് കാട്ടുതൃത്താവ് പറിച്ചു കൊണ്ടുവരണം. സത്രത്തിൻ്റെ കിഴക്കേ വശം നിറച്ച് കാട്ടുതൃത്താവാണ്. കിടക്കാറാവുമ്പോൾ കാട്ടുതൃത്താവ് വീശിയ കൊതുക് പോവും. നമുക്ക് ബെഡ്റൂമിൽ കാട്ടുതൃത്താവ് കെട്ടി ഞാത്തിയിടാം. ഇപ്പോൾ ജയന്തി ചിരിച്ചു. ബെഡ്റൂമില കെട്ടിത്താത്തിയിടെ. കിടക്കും മുമ്പ് ചപ്പും ചവറും അടിച്ചുകൂട്ടി ഒരു പൊട്ടക്കലത്തിലിട്ട് പുകച്ചതാണ് ജയന്തി. എവിടുന്നോ അതിലൊരു വറ്റൽ മുളക് പെട്ടു. കണ്ണൻ കാറി ചുമച്ചു. ചന്ദ്രൻ അവളെ ദേഷ്യപ്പെട്ടു. കണ്ണൻ മാത്രമല്ല, ഏലിക്കുട്ടിയുടെ പിള്ളേരും ചുമച്ചു. അവളും ജയന്തിയെ ദേഷ്യപ്പെട്ടു. എന്നെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണമല്ലേ നിനക്ക്? ഏലിക്കുട്ടിയോട് ആരെ ഏറ്റുമുട്ടും? ജയന്തി പുക തല്ലിക്കെടുത്തി. അല്ലെങ്കിലും ഇത്തിരി പുക കൊണ്ട് എത്ര കൊതുകിനെ കൊല്ലാം? പെട്ടെന്ന് എന്തോ ഓർത്ത് കൈ നീട്ടി മോറി കമഴ്ത്തി വെച്ച ഒരു സ്റ്റീൽ കിണ്ണം എടുത്തു ജയന്തി. വെളിച്ചെണ്ണ കുപ്പി അതിലേക്ക് കമഴ്ത്തി കിണ്ണത്തിൽ വെളിച്ചെണ്ണ ചുറ്റിച്ച് പരത്തി. ഏലിക്കുട്ടി പറഞ്ഞു തന്നതാ, അവള് കൊതുവിനെ കൊല്ലണത് ഇങ്ങനെയാ. ജയന്തി എണീറ്റ് നിന്ന് കിണ്ണം 4 പാടും വീശി. വീശിക്കോരിയെടുത്ത് മലർത്തി കാണിച്ചു. എണ്ണയിൽ പതിഞ്ഞ് ചത്ത 10-25 കൊതുകുകൾ. കിണ്ണം കണ്ട് ചന്ദ്രൻ അത്ഭുതപ്പെട്ടു. കൊള്ളാലോടി, ഇങ്ങടെ തന്നേ, ഞാനൊന്ന് വീശി നോക്കട്ടെ. കുടിപ്പകയോടെ ചന്ദ്രൻ കൊതുകുകളോട് അങ്കം വെട്ടി, എണ്ണയിൽ പതിങ്ങി ചത്തവ കൊന്നുകൂടി. എന്നാലും എന്തൊരു കൊതുകാണ്! 300 എണ്ണത്തിനെ കൊല്ലുമ്പോൾ പിന്നാലെ വരും 500 എണ്ണം. മാറി മാറി വീശി കൈകഴച്ച് ചന്ദ്രനും ജയന്തിയും കിടന്നു. രണ്ടാളും കണ്ണനെ അവനറിയാതെ കെട്ടിപ്പിടിച്ചു. കണ്ണനെ കൊതുകടിക്കാൻ പാടില്ല, അവനെ കളക്ടറാക്കാനുള്ളതാണ്. കെട്ടിപ്പിടിക്കും തോറും ഞെളിഞ്ഞു വിരിയുന്ന കണ്ണൻ്റെ അപ്പുറത്തേക്ക് ചന്ദ്രൻ്റെ കൈ നീണ്ടു. ജയന്തിയുടെ ഉടൽ തേടി വിരലുകൾ അലഞ്ഞു. ഉടൽ പൂത്തുമറിഞ്ഞ് നിലാവിൽ ജയന്തി കൊഞ്ചി. നമുക്കൊരു കൊതുക് വല മേടിക്കണം. കണ്ണൻ്റെ മീതെ കൂടി അവളുടെ കൈയും അപ്പുറത്തേക്ക് നീണ്ടു. പൂത്തിരി പൊട്ടിച്ചിതറുന്ന ചന്ദ്രൻ്റെ ഉടൽ തേടി ജയന്തിയും അലഞ്ഞു. കൊതുക് വലിയ ചന്ദ്രൻ ചിരിച്ചു. ജയന്തിയുടെ ചൂടിൽ അവൻ്റെ കൈ പുഴുന്നുപോയി. ജയന്തി പറഞ്ഞു, കൊതുക് വല മാത്രല്ല, ഒരു റബ്ബർ കിടക്കയും മേടിക്കണം. ചന്ദ്രൻ്റെ ചിരി വലുതായി. സ്വന്തം മുടിയുടെ കാട് ചുറ്റിപ്പിടിച്ച് അവൻ ചിരിച്ചു തകർത്തു. ആദ്യം ഈ മുറിയുടെ വലിപ്പം കൂട്ടണ്ടേ, എന്നിട്ട് വേണ്ടേ ഇരട്ടക്കട്ടിൽ മേടിക്കാൻ. ഇപ്പോൾ ചിരിക്കുന്നത് ജയന്തിയാണ്. മുറിയുടെ വലിപ്പോ ഇരട്ടക്കട്ടിലോ? കുലുങ്ങി ചിരിച്ചപ്പോൾ വീണ്ടും ചതഞ്ഞ മുല്ലപ്പൂവും പേനും വിയർപ്പും. കണ്ണൻ്റെ മീതെ കൂടി കമിഴ്ന്നു കിടന്ന് ഒച്ചയുണ്ടാക്കി ചന്ദ്രൻ വലിച്ചെടുത്തു മണങ്ങൾ. ഉടലുകളിൽ പിടിമുറുകി. അവർക്ക് ഇതച്ചു. പെട്ടെന്ന് ജയന്തി ചോദിച്ചു, ആ കഥ കടച്ചേ? കണ്ണനെ തൊടാതെ അവൻ്റെ മീതെ കൂടി മറിഞ്ഞ് അവൾ ചന്ദ്രൻ്റെ നെഞ്ചിലെത്തി. കഥക? ചന്ദ്രൻ കുസൃതിയോടെ ചോദിച്ചു. ആ കഥക. ജയന്തി അവരെ പിടിച്ചു ഉന്തി. ഇത് ഇന്നലത്തെ സിനിമയാണ്, സെക്കൻഡ് ഷോ. ഒരു കൈ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് ചന്ദ്രൻ കഥ കടച്ചു. എന്നിട്ട് നമ്മളൊരു കൊതുക് വല മേടിക്കുക. ജയന്തി ചന്ദ്രൻ്റെ മേൽ പടർന്നു. അതൊക്കെ മേടിക്കും, കൊതുക് വലയും എട്ടക്കട്ടിലും. ചന്ദ്രൻ ജയന്തിയുടെ മേൽ പടർന്നു. ഇപ്പോൾ കണ്ണൻ സ്വതന്ത്രമായി കൈയും കാലും വിടർത്തി വെച്ച് ഉറങ്ങുന്നു. ഒരിക്കലും യുക്തി കൈവിടാത്തവനാണ് ചന്ദ്രനെങ്കിലും ഒരു നിമിഷത്തേക്ക് ജീവിതം ഇന്നലത്തെ സിനിമ പോലെയാണെന്ന് അവന് തോന്നി. ജീവിതം നനുത്തൊരു കൊതുക് വലയ്ക്കുള്ളിൽ, കാറ്റും നിലാവും കൊതുക് വലയ്ക്കുള്ളിൽ. കൊതുക് വല വാങ്ങുക എന്നുള്ളതല്ല, എവിടെ കെട്ടുക, അതാണ് പ്രശ്നം. പെട്ടെന്ന് ജയന്തി മലർന്നു കിടന്നു. ചന്ദ്രൻ മലർന്നു കിടന്നു. കൊതുക് വല എവിടെ കെട്ടും? ഒരു കൊളുത്തെവിടെ കണ്ടെത്തും? സ്വന്തം കിടപ്പിനു മീതെ അന്തരീക്ഷത്തിൽ ഒരു കൊളുത്ത്, അല്ലെങ്കിൽ ഒരു നാലുമൂല ചട്ടം അവർ സങ്കൽപ്പിച്ചു നോക്കി. പൊട്ടിച്ചിരിച്ചുകൊണ്ടവർ ചെരിഞ്ഞു കിടന്നു. നോട്ടത്തിൻ്റെ കൊളുത്തുകളിൽ പരസ്പരം കോർത്തു. ഇപ്പോൾ ഉടൽ ഇളകുന്നില്ല, ഉടലിൽ നിലാവിളകുന്നില്ല. പാഞ്ഞു പോകുന്ന വെളിച്ചങ്ങൾ മുഖത്തടിച്ച് ജയന്തിക്ക് കണ്ണു പൊളിച്ചു. ചന്ദ്രനും കണ്ണു പൊളിച്ചു. വെളിച്ചത്തിൻ്റെ ശല്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമോ? പെട്ടെന്ന് ജയന്തി പറഞ്ഞു, ആ ജനലടയ്ക്ക്, അതിൽ കൂടിയായി വെളിച്ചം വരണേ. അവൾ ചന്ദ്രൻ്റെ മേൽ വീണ് അവനെ കഠിനമായി ചുംബിച്ചു. ചന്ദ്രൻ്റെ മനസ്സയങ്ങു. ജനലടയ്ക്കണോ? ചന്ദ്രൻ ജയന്തിയുടെ കാതിൽ ചോദിച്ചു. അടയ്ക്കണം, അവൾ അടക്കം പറഞ്ഞു. നിങ്ങൾക്ക് അറിയില്ല ഏലിക്കുട്ടീനെ, വല്ലരുടെയും മുറിക്കകത്തേക്ക് എത്തിച്ചു നോക്കല് ഇത്തിരി കൂടുതൽ അവൾക്ക്. ജനലടച്ചോ. ജനലടയ്ക്കാൻ ചന്ദ്രൻ കൈ നീട്ടി. അപ്പോൾ ഡാ എന്നൊരലർച്ചയോടെ പാത്രം തട്ടി വീണ ഒച്ചയാണോ കേട്ടത്? തട്ടി വീണ് ഉരുണ്ടു പോകുന്നത് കൊണ്ട് പാത്രമാവണം, പൂച്ചയാവണം, കള്ളിപ്പൂച്ചയാവണം. അശോ, ഞാൻ അടുക്കള വതിലടയ്ക്കാൻ മറന്നു. ജയന്തി തപ്പിപ്പിടഞ്ഞ് എണീറ്റു. ഇപ്പം അടയ്ക്കണ്ട, ചന്ദ്രൻ അവളെ പിടിച്ചു നിർത്തി. അത് പറ്റില്ല, ജയന്തി എണീറ്റ് നിന്നു. എണീറ്റ് നിന്ന് ചന്ദ്രനെ പ്രലോഭിപ്പിച്ചു. പ്രലോഭിപ്പിച്ച് കൈപിടിച്ചു. ചന്ദ്രന് എല്ലാം അറിയാം. എന്നാലും നടിച്ചുകൊണ്ടവൻ ചോദിച്ചു, എങ്ങട്ടാണ്? ജയന്തിയുടെ കൈക്ക് കരുത്തുകൂടി. വാ ഇങ്ങട്ട്. ചന്ദ്രൻ വീണേനെ. അവൻ പറഞ്ഞു, അപ്പോ ഉമ്മറ വാതിൽ അടയ്ക്കണ്ടേ? ജയന്തി ഷോ എന്ന് നിന്നു. പിന്നെ അവർ കിടപ്പുമുറിയിൽ നിന്ന് പുറത്ത് കടന്നതായി നടിച്ചു. എന്നിട്ട് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ഉമ്മറ വാതിൽ അടച്ചു. ചെറിയ ഒരു ഇടനാഴി കടന്നു, അടുക്കളയിലെത്തി. അടുക്കള വാതിൽ അടച്ചു. ചന്ദ്രനും ജയന്തിയും ഇരുട്ടു, കണ്ണ് വെളിച്ചത്തിൽ. ഇരുട്ടിൽ ജയന്തി പറഞ്ഞു, ഈ ഓടയ്ക്ക് എന്തൊരു നാറ്റാണ്, നമുക്ക് പെറ്റിഷൻ കൊടുക്കണം. ഇരുട്ടിൽ ചന്ദ്രൻ പറഞ്ഞു, ശരിയാ, ഇതീന്നാ കൊതുക് പോങ്ങണേ. ഇരുട്ടിൽ വീണ്ടും ചന്ദ്രൻ പറഞ്ഞു, ഒച്ച താഴ്ന്നു, ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. ഇരുട്ടിൽ വീണ്ടും ജയന്തി പറഞ്ഞു, ഒച്ച വളരെ ഉയർന്നു, ഇവിടെയൊക്കെ തുപ്പി വൃത്തികേടാക്കണ പിശാചുകൾക്കെതിരെ കേസ് കൊടുക്കണം. ഇരുട്ടിൽ രണ്ടുപേരുടെയും കിതപ്പുകൾ പറഞ്ഞു, ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക, ഇങ്ങോട്ട് നീങ്ങിയിരിക്കുക. ഓടയിൽ നിന്നൊരു കുതിപ്പുണ്ടായി. ഒരു പറ്റം കൊതുകുകൾ പൊങ്ങി പറന്നു. മൂളിമൂളി ചെന്ന് കണ്ണനെ പൊതിഞ്ഞു. കണ്ണൻ പുതച്ചിട്ടില്ല, പുതയ്ക്കാൻ ഇഷ്ടവുമല്ല. കൊതുക് കടിച്ച് കണ്ണൻ ഉണർന്നു. ഉണർന്നാൽ അവന് ചന്ദ്രനെ വേണം, ജയന്തിയെ വേണം. അവരെ കിട്ടാതെ അവൻ കരഞ്ഞു. കൊതുക് കടിച്ച കവിളും വയറും മാന്തി കമിഴ്ന്നു കിടന്നു. മുട്ടുകാലിൽ എണീറ്റു. ചന്ദ്രനെയും ജയന്തിയെയും തേടി മുട്ടിൽ ഇഴഞ്ഞു. വിരിച്ചുകിടത്തിയ പഴന്തുണികളിൽ നിന്ന് നനഞ്ഞ് മണ്ണിലേക്ക്, അഞ്ചാറിടച്ചിൽ കൊണ്ട് ടാറിട്ട റോഡിന്റെ നടുവിലേക്ക്, നട്ടപ്പാതിരയ്ക്ക്. അത്രയും കടുത്ത ഒരു അലർച്ചയായി ഒരു വണ്ടി ബ്രേക്കിടുന്നത് കേട്ട് ഉണർന്നു. പിച്ചക്കാരും പാറാവുകാരും നായ്ക്കളും തെരുവിൽ ഉറങ്ങുന്നവരും എല്ലാം ഞെട്ടി ഉണർന്നു. ദേഹം വിറ്റുകൊണ്ടിരുന്നവർ പോലും തിരിഞ്ഞു നോക്കി. ഒരു ലോറിയുടെ കണ്ണു തകർക്കുന്ന ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിന് നടുവിൽ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ കണ്ണൻ പകച്ചിരുന്നു. അതാണ് ഗുഡ് നൈറ്റ്, സറ ജോസഫിൻ്റെ ചെറുകഥ ഗുഡ് നൈറ്റ്. അപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ, കഥയിലെല്ലാം ഉണ്ട്. ഒരു പുനർവായന ഒരു പക്ഷേ ഈ കഥ കൂടുതൽ മനസ്സിലാവാൻ നന്നായിരിക്കും. അപ്പോൾ സറ ജോസഫിൻ്റെ ഒന്ന് രണ്ട് കഥകൾ വരദയുടെ വായനമുറിയിൽ വായിച്ചിട്ടുണ്ട്, ലിങ്ക് ഞാൻ അതിൻ്റെ ഒപ്പം ചേർക്കാം. മറ്റൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരദയുടെ വായനാമുറിയിൽ. ശരി, ബൈ.